السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتِ بكم الله جميعا إن الله على كل شيء قدير اس آیت کا ترجمہ ہے کہ اور ہر ایک کے لیے ایک مطمئن نظر ہے جس کی طرف منہ پھیرتا ہے
ഈ ആയത്തിന്റെ പരിഭാഷ ഇപ്രകാരമാകുന്നു എല്ലാവർക്കും ഓരോ ഉദ്ദേശ ലക്ഷ്യമുണ്ട് അതിലേക്ക് അവർ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ പരസ്പരം മുന്നേറുക നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നിശ്ചയമായും അല്ലാഹു അവൻ ആഗ്രഹിക്കുന്നതിനെല്ലാം പൂർണ്ണ കഴിവുള്ളവനാകുന്നു ഈ ആയത്തിൽ അല്ലാഹു ഒരു കൽപ്പന നൽകിയിരിക്കുകയാണ് അത് ഓരോ ജമാഅത്ത് അംഗങ്ങളുടെയും എല്ലാ തരത്തിലുള്ള വിജയത്തിനും അനിവാര്യമാണ് അതായത് അല്ലാഹുവിന്റെ സംതൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള മാധ്യമമായി തീരുന്ന വിജയങ്ങൾ അതോടൊപ്പം മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നവരെ യഥാർത്ഥ മുസ്ലിമുമാക്കുന്നു കൂടാതെ പൊതുവായ നിലയിൽ ജമാഅത്തിന്റെ പുരോഗതിക്കും അനിവാര്യമാണ് ആ കൽപ്പന ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ യഥാർത്ഥ വിശ്വാസികളുടെ ജമാഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം നന്മയിൽ മുന്നേറുക എന്നതായിരിക്കണം അല്ലാഹു പറയുന്നു ലോകത്ത് ശതകോടിക്കണക്കിന് മനുഷ്യർ വസിക്കുന്നു അതിൽ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഇല്ല മാഷ അല്ലാഹ് അത് കരസ്ഥമാക്കുന്നതിനായി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു ചിലർ ഈ ഉദ്ദേശത്തിനായി പരിശ്രമിക്കുന്നു ചിലർ മറ്റൊരു ഉദ്ദേശത്തിനായി അത് കരസ്ഥമാക്കുവാനായി പരിശ്രമിക്കുന്നു തിന്മ ചെയ്യുന്നവർക്ക് പോലും ഒരു ലക്ഷ്യമുണ്ടാകുന്നു അത് കരസ്ഥമാക്കാനായി അവർ പരിശ്രമിക്കുന്നു അതിന്റെ പരിണാമം മോശമാകട്ടെ അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്നതാകട്ടെ ഉദാഹരണമായി ഒരു മോഷ്ടാവ് രാത്രി എവിടെയെല്ലാം എങ്ങനെയെല്ലാം മോഷണം നടത്തണമെന്നതിനെ സംബന്ധിച്ച് ദിവസം മുഴുവനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ കൊള്ളക്കാരൻ തന്റെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തെ പ്രാപിക്കാനായി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ചിലർ നന്മയുടെയും മതത്തിന്റെയും പേരിൽ അക്രമത്തെ തന്നെ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാക്കുന്നു. അതിനായി പദ്ധതികൾ തയ്യാറാക്കുന്നു. നിഷ്കളങ്ക കുട്ടികളെ അതിനായി പരിശീലിപ്പിക്കുന്നു. അതിനായി പൈസയും സമയവും ചിലവഴിക്കുന്നു. കുട്ടികളുടെ മസ്തിഷ്കത്തെ ഒരു നീണ്ട പരിശീലനം കൊണ്ട് തികച്ചും ബോധപൂർവം ശൂന്യമാക്കുകയും പിന്നെ അവരെ കൊണ്ട് ചാവേർ ആക്രമണങ്ങൾ നടത്തിക്കുകയും ചെയ്യുന്നു. ഭീകരാക്രമണങ്ങൾ നടത്തിച്ച് നിഷ്കളങ്ക ജീവനുകളെ ഇല്ലായ്മ ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ അതിക്രമങ്ങൾ ചെയ്യുന്ന ഭൂരിഭാഗം പേരും സ്വയം തങ്ങളെ മുസ്ലിം എന്ന് പറയുന്നവരാണ്. മതത്തിന്റെ പേരിൽ ഈ എല്ലാ കലാപങ്ങളും കലഹങ്ങളും അക്രമങ്ങളും ദ്രോഹങ്ങളും ചെയ്യുന്നവരും നിഷ്കളങ്ക ജീവനുകളുടെ രക്തം കൊണ്ട് കളിക്കുന്നവരും ആണിവർ. അങ്ങനെ ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ പേരിനെയും അപകീർത്തിപ്പെടുത്തുന്നവരാണ്. ഈ മതവിശ്വാസികൾക്കായി അള്ളാഹു നൽകിയ ഉദ്ദേശ ലക്ഷ്യം ഫസ്തബിക്കുൽ ഖൈറാത്, അതായത് എല്ലാ നന്മകളിലും മുന്നേറുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഏതെങ്കിലും ഒരു നന്മ കരസ്ഥമാക്കുകയല്ല ലക്ഷ്യം, മറിച്ച് എല്ലാ നന്മകൾ ചെയ്യുകയും അതിൽ മുന്നേറുകയുമാണ് നിങ്ങളുടെ ലക്ഷ്യമാകേണ്ടത്. നിങ്ങളുടെ ഈ ലക്ഷ്യം അള്ളാഹുവിനാൽ നിർണയിക്കപ്പെട്ടതാണ്. എല്ലാവിധത്തിലുമുള്ള നന്മകൾ ചെയ്യുകയും അത് കരസ്ഥമാക്കുകയും ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യമാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളെന്ന് പറയപ്പെടുക. അള്ളാഹു പറയുന്നു, വലികുല്ലിൻ വിജഹത്തുൻ ഹുവ മുവല്ലിഹ, എല്ലാവർക്കും ഓരോ ഉദ്ദേശ ലക്ഷ്യമുണ്ടാകുന്നു. അതിലേക്കവർ ശ്രദ്ധിക്കുന്നു, അതിനെ തന്റെ ഉദ്ദേശമാക്കുന്നു. വിജയത്തുൻ എന്നതിന്റെ അർത്ഥം ഏതെങ്കിലും ദിശ, ഏതെങ്കിലും ഭാഗം, അതുപോലെ മാർഗം, വഴി, പാത എന്നതും അതിന്റെ അർത്ഥമാണ്. ഏതെങ്കിലും ലക്ഷ്യത്തെ പ്രാപിക്കുക എന്നതും അതിന്റെ അർത്ഥമാണ്. ചുരുക്കത്തിൽ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ദിശയിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ നിബന്ധന. അങ്ങോട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല, മറിച്ച് എങ്ങോട്ടാണോ ശ്രദ്ധിക്കുന്നത് അവിടെ വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ നിന്നും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള മാർഗം സ്വായത്തമാക്കുക. പിന്നീട് ആ മാർഗത്തിലൂടെ വെറുതെ പോവുക മാത്രമല്ല, മറിച്ച് ആ മാർഗത്തിലൂടെയുള്ള സഞ്ചാരം ഒരു ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനായിട്ടാണ്. ആ ലക്ഷ്യം അള്ളാഹു നമുക്കായി നിർണയിച്ചിട്ടുള്ളതാണ്. അതായത് ഫസ്തബിക്കുൽ ഖൈറാത്, നന്മ ചെയ്യുക മാത്രമല്ല, മറിച്ച് അതിന്റെ നിലവാരവും ഉയർത്തേണ്ടതാണ്. ഈ നന്മകൾ ചെയ്യുന്നതിൽ പരസ്പരം മുന്നേറാൻ ശ്രമിക്കേണ്ടതാണ്. പരസ്പരം മുന്നേറുന്നതിനായി ശ്രമിക്കുക മാത്രമല്ല, മറിച്ച് ദുർബലരെയും പിന്നിലുള്ളവരെയും കൂടെ കൂട്ടി നീങ്ങേണ്ടതാണ്. അതായത് ജമാഅത്തിന്റെ പുരോഗതിയും എപ്പോഴും ഒരു വിശ്വാസിയുടെ ലക്ഷ്യമായിരിക്കണം. അതിനാൽ സ്വയം അഭിവൃദ്ധിപ്പെടുമ്പോൾ ജമാഅത്തിലെ മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവരെയും നന്മയിലെ അഭിവൃദ്ധിയിൽ തന്നോടൊപ്പം ചേർക്കുന്നു. അവരുടെ പുരോഗതിക്ക് വേണ്ടിയും അവസരങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. ജമാഅത്തിന്റെ വളർച്ചയുടെ ചക്രം ശീഘ്രതയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി അഹമ്മദിയ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യപ്രേമിയോടൊപ്പം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നന്മയെ പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് സ്ഥാപിതമായത്. ഈ നന്മയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയുമുണ്ട്, സൃഷ്ടികളോടുള്ള ബാധ്യതകളുമുണ്ട്, ആരാധനകളുമുണ്ട്, സൃഷ്ടികൾക്കും മുഴുവൻ മനുഷ്യകുലത്തിനുമുള്ള സേവനങ്ങളുമുണ്ട്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു മുഴു മനുഷ്യകുലത്തിനും കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്. മനുഷ്യകുലത്തിന്റെ സേവനം നന്മകൾ പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് സാധ്യമാവുക, കാരുണ്യം വിതരുമ്പോഴാണ് സാധ്യമാവുക. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു, ചിലർ തിന്മകൾ ചെയ്യുന്നു, അതിനായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, നിഷ്കളങ്ക കുട്ടികളുടെ ജീവൻ അപഹരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചാവേർ ആക്രമണം നടത്തിക്കുന്നതിലൂടെയോ സാധ്യമല്ല. ബോംബുകൾ കൊണ്ടും പീരങ്കികൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും കലഹങ്ങൾ കൊണ്ടും ഈ സേവനം സാധ്യമല്ല. ഇന്ന് ലോകത്ത് ഒരു ജമാഅത്ത് എന്ന നിലയിൽ റഹ്മത്തുലിൽ ആലമീന്റെ കാരുണ്യത്തിൽ നിന്നും ലോകത്തിന് അംശം നൽകുന്നതിനും നന്മകൾ വിതറുന്നതിനുമായി എപ്പോഴും പരിശ്രമിക്കുന്നതും അതിന്റെ ബാധ്യത നിറവേറ്റുന്നതിനായി കഠിനമായി പ്രയത്നിക്കുന്നതും അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഈ പരിശ്രമം ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളും ഇസ്ലാമിന്റെ സന്ദേശങ്ങളും ലോകത്തിന് നൽകിക്കൊണ്ടും വിശുദ്ധ ഖുർആനെ പ്രചരിപ്പിച്ചും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഭാഷയിലേക്ക് വിശുദ്ധ ഖുർആനെ പരിഭാഷ ചെയ്ത് പ്രചരിപ്പിച്ചുമാണ് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടുമാണ് സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും അധ്യാപനങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടുമാണ് മനുഷ്യത്വത്തിന്റെ സേവനം ആശുപത്രികൾ മുഖേന വേദനിക്കുന്ന മനുഷ്യന് ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടുമാണ് വിദൂര ദിക്കുകളിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് മനുഷ്യർക്ക് വിദ്യാഭ്യാസത്താൽ വിഭൂഷരാക്കിക്കൊണ്ടും പിന്നീട് അവരെ നന്മയുടെ യഥാർത്ഥ അറിവ് നൽകിക്കൊണ്ടുമാണ് ഏറ്റവും പ്രധാനമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവന്ന് ഏകദൈവത്തിന്റെ മുന്നിൽ കുനിയുന്നവരാക്കി മാറ്റിക്കൊണ്ടുമാണ്. ചുരുക്കത്തിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ദൗത്യം ഒരു നിസാര ദൗത്യമല്ല. കാലഘട്ടത്തിന്റെ ഇമാമുമായി നാം ചെയ്ത പ്രതിജ്ഞ അതൊരു നിസാര പ്രതിജ്ഞയല്ല. അത് പൂർത്തീകരിക്കുന്നതിനായി അള്ളാഹു നമുക്കായി നിർണയിച്ചു തന്നിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യത്തെ നാം നമ്മുടെ ലക്ഷ്യമാക്കേണ്ടതുണ്ട്. അതിന്റെ ചെറിയൊരു വിശദീകരണം ഞാൻ നൽകിക്കഴിഞ്ഞു. അതായത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക. ഷെയ്ത്താൻ പറഞ്ഞതുപോലെ ഈ മാർഗങ്ങളിലും ഷെയ്ത്താനെ അഭിമുഖീകരിക്കേണ്ടി വരാം. അവൻ നന്മ ചെയ്യുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കും. നന്മയുടെ നിലവാരം ഉന്നതമാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട എഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന ദുആ ഷെയ്ത്താന്റെ ആക്രമണങ്ങളെ ഭേദിച്ചു കൊണ്ടുപോകുന്നതാണ്. ഒരു വിശ്വാസി നന്മയുടെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉത്തമ സമുദായത്തിലാണെന്നതിന്റെ ബഹുമതി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതിനാൽ അത് കരസ്ഥമാക്കുന്നതിനായി നമ്മുടെ ഓരോ വലിയവരും ചെറിയവരും പുരുഷനും സ്ത്രീയും കുട്ടികളും വൃദ്ധരും പരിശ്രമിക്കേണ്ടതുണ്ട്. സർവ നന്മകളും സ്വായത്തമാക്കിക്കൊണ്ട് അള്ളാഹു നമുക്കായി നിശ്ചയിച്ച ഉദ്ദേശ്യ ലക്ഷ്യത്തെ കരസ്ഥമാക്കേണ്ടതാണ്. അതിനായി പ്രയത്നിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള നന്മകളിൽ ഒന്ന് ദൈവമാർഗത്തിൽ ചെലവഴിക്കുക എന്നതുമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തിക ത്യാഗം ചെയ്യുക എന്നതാണ്. സാമ്പത്തിക ത്യാഗവും ഞാൻ പരാമർശിച്ച ഉദ്ദേശത്തിനായി അനിവാര്യമാകുന്നു. അതായത് ഇസ്ലാമിന്റെ പ്രചരണവും മനുഷ്യകുലത്തിന്റെ സേവനവും. കഴിഞ്ഞ 125 വർഷങ്ങളായി ഈ ലക്ഷ്യങ്ങളെ കരസ്ഥമാക്കുന്നതിനായി ജമാഅത്ത് അംഗങ്ങൾ സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്തു വരുന്നു എന്നതിന് അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം സാക്ഷിയാണ്. ഈ ത്യാഗങ്ങളും നന്മകളും അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു വ്യതിരിക്തതയാകുന്നു. അത് കണ്ടുകൊണ്ട് അന്യർ ആശ്ചര്യപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യുന്നു. കാരണം ഇതിനു പിന്നിൽ എന്ത് വികാരമാണ് ഉള്ളത് എന്നുള്ള അറിവ് അവർക്കില്ല. നിശ്ചയമായും ഈ ആത്മാവ് ഒരഹമ്മദിയിൽ ഉണ്ടാകുന്നത് അവൻ അള്ളാഹുവിന്റെ കൽപ്പനയാൽ തന്റെ ഉദ്ദേശ്യ ലക്ഷ്യം ഫസ്തബിക്കുൽ ഖൈറാത്ത് ആക്കിയതുകൊണ്ടാണ്. അതിനാൽ ഇന്ന് ഭൂമുഖത്ത് കേവലം അഹമ്മദി മാത്രമാണ്, നിങ്ങൾ മാത്രമാണ്. കുൻതും ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജത്ത് ലിന്നാസി എന്നതിന്റെ സാക്ഷ്യപത്രമായിക്കൊണ്ട് ഫസ്തബിക്കുൽ ഖൈറാത്തിനെ നിലനാട്ടിയത്. അത് പ്രാവർത്തികമാക്കുന്നതിനായി പരിശ്രമിക്കുന്നത്, നന്മയെ കരസ്ഥമാക്കുന്നതിനും അതിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കാനും ജമാഅത്തിന്റെ പുരോഗതിക്കും ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം പ്രചരിപ്പിക്കുന്നതിനുമായി ജീവനും ധനവും സമയവും അന്തസ്സും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ശത്രുവിനും ഒരു ശക്തിക്കും അഹമ്മദിയ ജമാഅത്തിന്റെ പുരോഗതിയുടെ പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഒരു ഭരണകൂടത്തിനും ഒരു കക്ഷിക്കും നമ്മിൽ ഫസ്തബിക്കുൽ ഖൈറാത്തിന്റെ ആത്മാവ് നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ വളർച്ചയുടെ വേഗതയെ കുറക്കാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു സത്യപ്രേമിയെ വിശ്വസിച്ചുകൊണ്ടാണോ നാം ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമാക്കാവുന്നതിനായി പ്രതിജ്ഞയെടുത്തിട്ടുള്ളത്? ആ പ്രതിജ്ഞ ഇൻഷാല്ലാ ഒരിക്കലും നമ്മിൽ നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനുള്ള ആത്മാവിനെ കുറക്കുന്നതല്ല. നന്മയിൽ മുന്നേറുന്നതിനുള്ള വികാരത്തെയും ത്യാഗത്തെയും കണ്ടുകൊണ്ട് പലപ്പോഴും നാമും ആശ്ചര്യപ്പെടാറുണ്ട്. ഞാനും അത്ഭുതപ്പെടാറുണ്ട്. എത്തരത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്, എത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്നവരാണ്, സ്ഥൈര്യത്തോടുകൂടി ഇതിൽ നിലനിൽക്കുന്നവരാണ്. അല്ലാഹു എത്തരത്തിലുള്ള ആത്മാർത്ഥരെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങയുടെ ജമാഅത്തിന് നൽകിയതെന്നാൽ അവർ ദൃഢതയോടുകൂടി ഈ ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഫസ്തബിക്കുൽ ഖൈറാത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി. ഫസ്തബിക്കു എന്നതിന്റെ അർത്ഥം സ്ഥിരമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ഇസ്തിബാഖ് എന്നാൽ സ്ഥിരമായി മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുക, അതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഇസ്തിബാഖ്, ഈ മുന്നോട്ടുള്ള ഗമനം നമുക്ക് ജമാഅത്ത് അംഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു നന്മ ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക ത്യാഗവുമാണ്. എല്ലാ വർഷവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് ഈ ലക്ഷ്യത്തിനായി ത്യാഗങ്ങൾ സമർപ്പിക്കുന്നു. അതിൽ പുതുതായി പ്രവേശിക്കുന്ന അഹമ്മദികളുമുണ്ട്, പഴയ അഹമ്മദികളുമുണ്ട്, ദരിദ്രരുമുണ്ട്, മധ്യമ നിലയിലുള്ളവരുമുണ്ട്, താരതമ്യേന ധനികരുമുണ്ട്. ധനത്യാഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തവരെല്ലാം തന്നെ ഈ നന്മയിൽ മുന്നോട്ട് കുതിക്കുന്നതിനായി ശ്രമിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുന്നവരുടെ കുറവാണ്. ജമാഅത്ത് അംഗങ്ങളുടെ ആത്മാർത്ഥതയിലും കൂറിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യാതൊരു ന്യൂനതയുമില്ല. ജമാഅത്ത് അംഗങ്ങളുടെ ഭൂരിഭാഗവും ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞ വരുമാനമുള്ളവരാണ്. അതിനാൽ ത്യാഗം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അവരിൽ നിന്നാണ്. അവർ തങ്ങളുടെ പല അഭിലാഷങ്ങളെയും ത്യജിച്ചുകൊണ്ടാണ് സാമ്പത്തിക ത്യാഗത്തിൽ പങ്കാളികളാകുന്നത്. ചിലർ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരുമാണ്, വലിയ വലിയ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് മുന്നിൽ അവരുടെ ത്യാഗത്തിന്റെ നില, അതായത് ത്യാഗത്തിന്റെ നിലവാരവും അംഗസംഖ്യയും വളരെ കുറവാണ്. ഇപ്പോൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ വസിക്കുന്ന അഹമ്മദികൾക്ക് അള്ളാഹു ധാരാളം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു വിഭാഗത്തിന് അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ മുമ്പത്തേക്കാൾ നല്ല അവസ്ഥയിൽ ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. അവർക്ക് ധാരാളം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർക്ക് സ്വന്തം ത്യാഗങ്ങളെ മാത്രമല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ തങ്ങൾ സമർപ്പിക്കുന്ന സംഖ്യയിൽ മാത്രമല്ല തൃപ്തരാകേണ്ടത്, മറിച്ച് അവർ ഒരു വർഷത്തിൽ അവർ നൽകിയ ത്യാഗങ്ങളുടെ ചുവടുവയ്പ് അടുത്ത വർഷത്തിൽ വളർന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അഥവാ വളർന്നിട്ടില്ലെങ്കിൽ, അവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പൊതുവിൽ അഹമ്മദികൾ പരസ്പരം മുന്നേറുന്നതിനുള്ള ആത്മാവിനെ മനസ്സിലാക്കുന്നുണ്ട്, അതിനായി പരിശ്രമിക്കുന്നുമുണ്ട്. ജമാഅത്തിലെ സ്ഥിര ചന്തകൾ കൂടാതെ പല ആഹ്വാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനായും ജമാഅത്ത് അംഗങ്ങൾ ധാരാളം ത്യാഗങ്ങൾ സമർപ്പിക്കുന്നു. ചില പദ്ധതികൾ ഏതെങ്കിലും പ്രാദേശിക ജമാഅത്തിന്റെ ആവശ്യത്തിനായിരിക്കും, ചില പദ്ധതികൾ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ദേശീയ പ്രൊജക്ടിന് വേണ്ടിയുള്ളതായിരിക്കും. പല രാഷ്ട്രങ്ങളിലും കേന്ദ്രമെന്ന നിലയിൽ പള്ളികളുടെയും മറ്റുള്ള പ്രൊജക്ടുകളും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ആവശ്യങ്ങൾ, ഈ ചെലവുകൾ സ്ഥിര ചന്തകൾ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല. ഏതായിരുന്നാലും സ്ഥിര ചന്തകൾ കൂടാതെ ജമാഅത്ത് അംഗങ്ങൾ ധാരാളം ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും ത്യാഗങ്ങൾ സമർപ്പിക്കുന്നവരാണ്. ഇവിടെ ഒരു കാര്യം വിശദമാക്കാനും ആഗ്രഹിക്കുകയാണ്. തഹരീക്ക് ജദീദിന്റെയും വഖ്ഫെ ജദീദിന്റെയും ചന്തകൾ മുഴുവനായും കേന്ദ്രത്തിന്റെ ചന്തകളാണ്. ഇത് പ്രാദേശിക തലത്തിലോ ദേശീയ തലത്തിലോ ചെലവാക്കുന്നില്ല. അല്ലെങ്കിൽ ചില ദരിദ്ര രാഷ്ട്രങ്ങളിൽ അവിടെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് കേന്ദ്രത്തോട് ചോദിച്ചിട്ടാണ് ചെലവാക്കുന്നത്. ചിലപ്പോൾ ചില ധനിക രാഷ്ട്രങ്ങളിലെ ആളുകളുടെ മനസ്സിൽ ഇത് കേന്ദ്രത്തിന്റെ ചന്തയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളിൽ ചെലവാക്കുന്നില്ല, ഞങ്ങളതിൽ എന്തിന് കൂടുതൽ കൂടുതലായി പങ്കാളികളാകണം എന്ന ചിന്തയുണ്ടാകാം. നമ്മുടെ സ്വന്തം പ്രൊജക്ടുകൾ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക പ്രൊജക്ടുകളും ദേശീയ പ്രൊജക്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം നാം നമ്മുടെ ചിലവുകൾ പൂർത്തിയാക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തിക്കായി നൽകുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം തന്നെ തെറ്റാണ്. രണ്ടാമതായി, കേന്ദ്രത്തിനും ധാരാളം ചിലവുകളുണ്ട്, ധാരാളം പദ്ധതികളുണ്ട്. ദരിദ്ര രാഷ്ട്രങ്ങളിൽ, അതിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്നു, ഏഷ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്നു, ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടുന്നു. കൂടാതെ അംഗസംഖ്യ കുറഞ്ഞ പാശ്ചാത്യ രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്നു. അവർക്കായി കേന്ദ്രത്തിൽ നിന്നും ചിലവ് വഹിക്കുന്നു. അതുപോലെ നമ്മുടെ സമർത്ഥരായ വിദ്യാർത്ഥികളുടെ ചിലവും കേന്ദ്രമായിരിക്കും വഹിക്കുന്നത്. ജമാഅത്തുകളിൽ നിന്ന് കേന്ദ്രത്തിൽ എത്തുന്ന സംഖ്യയിൽ നിന്നാണ് ഇതെല്ലാം ചിലവഴിക്കുന്നത്. ഫസ്തബിക്കുൽ ഖൈറാത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്റെ ദരിദ്ര സഹോദരന്മാരെയും ചെറിയ ജമാഅത്തുകളെയും ദുർബല ജമാഅത്തുകളെയും കൂടെ കൂട്ടി മുന്നേറുക എന്നതാണ്. നാം നമ്മിലെ ബലഹീനരെയും നമ്മോടൊപ്പം കൂട്ടുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നതിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ മാന്യത ലഭിക്കുന്നതിനായിട്ട്. ഞാൻ പാരായണം ചെയ്ത ഇതേ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഐനമാ തക്കൂനു യാതി ബികും അല്ലാഹു ജമീഅൻ, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അതായത് ഒരുമിച്ച് ചേർന്ന് ഹാജരാകുമ്പോൾ നന്മയിൽ പരസ്പരം മുന്നേറുന്നതിനുള്ള ആത്മാവ് നിലനിർത്തിയവർ വിജയികളാകുന്നതാണ്. അലസത കാണിച്ചവർ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്നും അറച്ചു നിന്നവർ, മറ്റുള്ളവർക്കായി ഞങ്ങൾ എന്ത് ചെലവഴിക്കണം എന്ന് ചോദിച്ചവർ, അവർക്ക് മറുപടി പറയേണ്ടതായി വരും. അതിനാൽ ഈ ചോദ്യം ദുർലഭമായിട്ടാണ് ഉയരുന്നതെങ്കിലും ഒരഹമ്മദിക്ക് നൽകിയിട്ടുള്ള അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അധ്യാപനങ്ങൾക്കെതിരാണ്. കേന്ദ്രത്തിന്റെ ചിലവുകളെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി. അതിന്റെ സംക്ഷിപ്ത രൂപരേഖയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഓരോ ജമാഅത്തും അവരവരുടെ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല വളരുന്നത്, മറിച്ച് ധാരാളം ചിലവുകൾ കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റായി ലോകത്തിന് നൽകപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടി. അത് കേന്ദ്രത്തിന്റെ വിഹിതമായി എത്തുന്ന ഈ സംഖ്യയിൽ നിന്നാണ് നൽകുന്നത്. ഉദാഹരണമായി ആഫ്രിക്കയും മറ്റ് സ്വയം പര്യാപ്തമല്ലാത്ത രാഷ്ട്രങ്ങളുടെയും എണ്ണം 68. അതിൽ ആഫ്രിക്കയിലെ 27 രാഷ്ട്രങ്ങൾ, യൂറോപ്പിലെ 18 രാഷ്ട്രങ്ങൾ, ഏഷ്യയിലെയും പൂർവ്വ വിദൂരങ്ങളിലെയും 15 രാഷ്ട്രങ്ങൾ, തെക്കൻ അമേരിക്കയിലെ 6 രാഷ്ട്രങ്ങൾ, വടക്കേ അമേരിക്കയിലെ 2 രാഷ്ട്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നടപ്പുവർഷം ഒരു വലിയ സംഖ്യ പള്ളികളുടെയും മിഷൻ ഹൌസിന്റെയും നിർമ്മാണങ്ങൾക്കായി മാത്രം ഈ രാഷ്ട്രങ്ങളിൽ ചെലവഴിക്കപ്പെടുകയുണ്ടായി. കൂടാതെ ക്ലിനിക്കുകൾ, സ്കൂളുകൾ, റേഡിയോ, ടിവി പരിപാടികൾ എന്നിവയ്ക്കായി ഏകദേശം 3 മില്യൺ പൗണ്ട് ഇതിനായി ചെലവഴിക്കുകയുണ്ടായി. ഇതുകൂടാതെയും സാധാരണയിൽ നിന്നും മാറി ചില സ്ഥലങ്ങളിൽ വലിയ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നുണ്ട്. ഉദാഹരണമായി നമ്മുടെ ഗ്രാന്റ് പോകുന്ന ആഫ്രിക്കയിൽ 35 രാഷ്ട്രങ്ങളിൽ 178 കേന്ദ്ര മുബല്ലിഗമാരുണ്ട്. 1078 പ്രാദേശിക മുഅല്ലിമീങ്ങളുണ്ട്. ഇതിന്റെ വലിയൊരു ചെലവ് കേന്ദ്രമാണ് വഹിക്കുന്നത്. അതുകൂടാതെ 41 രാഷ്ട്രങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നും ഗ്രാന്റ് പോകുന്നുണ്ട്. അതിൽ നമ്മുടെ മുബല്ലിഗങ്ങളുടെ എണ്ണം 243 ആകുന്നു. പ്രാദേശിക മുഅല്ലിമീങ്ങൾ 928 ആകുന്നു. പിന്നീട് നിർമ്മാണത്തിലുള്ള പള്ളികൾ, അയർലൻഡിൽ പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അയർലൻഡിലെ ജമാഅത്ത് നല്ലൊരു സംഖ്യ വഹിക്കുന്നുവെങ്കിലും ഒരു പങ്ക് കേന്ദ്രത്തിൽ നിന്നും നൽകേണ്ടതായി വന്നു. സ്പെയിനിൽ വെലൻഷായിൽ പള്ളി നിർമ്മാണം നടക്കുന്നു. അവിടെ ഏകദേശം 80% കേന്ദ്രമാണ് ചെലവഴിക്കുന്നത്. യുഗാണ്ട കമ്പാലയിലെ പള്ളി വിപുലീകരിക്കുകയാണ്. അത് ഏകദേശം മുഴുവനായും കേന്ദ്രമാണ് ചെലവഴിക്കുന്നത്. ഐവറി കോസ്റ്റിൽ പള്ളി നിർമ്മിക്കുന്നു. കൂടാതെ ആഫ്രിക്കയിലെ വിവിധ രാഷ്ട്രങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് പള്ളികളും 46 മിഷൻ ഹൌസുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏകദേശം 65 പള്ളികളുടെ ചിലവ് കേന്ദ്രമാണ് വഹിച്ചത്. അതായത് 99-ൽ 65 പള്ളികളുടെ ചിലവ് കേന്ദ്രമാണ് വഹിച്ചത്. അതുപോലെ മിഷൻ ഹൌസുകൾക്കായി ചെലവഴിച്ചു. കൂടാതെ മറ്റു രാഷ്ട്രങ്ങളുമുണ്ട്. അതിൽ 26 പള്ളികൾ നിർമ്മിച്ചു, 70 മിഷൻ ഹൌസുകൾ സ്ഥാപിച്ചു. ഇതിൽ ഏകദേശം ബംഗ്ലാദേശിൽ 2, ഇന്ത്യയിൽ 40, ഫിലിപ്പൈനിൽ 1, നേപ്പാൾ 3, ബൂട്ടമാല, മാർഷൽ ഐലൻഡ് തുടങ്ങിയവയിൽ കേന്ദ്രമാണ് ചിലവ് വഹിച്ചത്. പിന്നീട് സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏകദേശം 4,500 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് പൗണ്ട് ജമാഅത്ത് ഗ്രാന്റായും ചിലർക്ക് കടമായും നൽകി. അതിൽ 350 വിദ്യാർത്ഥികൾ MSc PhD തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നവരാണ്. അവരുടെ ചെലവ് ജമാഅത്താണ് വഹിക്കുന്നത്. കൂടാതെ ആഫ്രിക്കയിൽ വെള്ളം, കറണ്ട്, റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനം നടക്കുന്നത് കേന്ദ്ര ഗ്രാന്റിൽ നിന്നാണ്. ഈ പ്രവർത്തനങ്ങൾ ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, ലോകത്തിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, മനുഷ്യ സേവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ചന്തയുടെ രൂപത്തിൽ ഇതിൽ പങ്കാളികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലാർഹരായിത്തീരുന്നു. ഏതായാലും ഈ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അവർ സ്വയം ഒന്നും ചെയ്യുന്നില്ല എന്നും പൂർണമായും കേന്ദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നും ധരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ധാരാളം പദ്ധതികൾ അവർ സ്വയം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനാൽ ഇവരുടെ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഘാനയിലെ അപർവ റീജിയനിലെ ഒരു സ്ത്രീ ഫാത്തിമ ദാവൂദ് സാഹിബ, അവർ സ്വയം സ്ഥലം വാങ്ങി പള്ളി നിർമ്മിക്കാൻ തുടങ്ങി. അതിൽ 300 പേർക്ക് സുഗമമായി നമസ്കരിക്കാൻ സാധിക്കും. അതുപോലെ അക്ര പട്ടണത്തിന് സമീപം ലുംനാറ ഗ്രാമത്തിൽ ധാരാളം ബയ്യത്തുണ്ടായിരുന്നു. അവിടെ ജമാഅത്ത് അംഗങ്ങൾ സ്വന്തമായി പള്ളി നിർമ്മിച്ചു. വിവിധ പ്രദേശങ്ങളിൽ ജമാഅത്ത് പടർന്നു കിടക്കുകയായിരുന്നു. 6 പള്ളികൾ നിർമ്മിക്കാൻ തുടങ്ങി. 4 പൂർത്തിയായി, 2 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പള്ളി ഒരു സ്ത്രീ സാദിക്ക സാഹിബ ഒറ്റക്കാണ് നിർമ്മിച്ചത്. അതിൽ 150 പേർക്ക് നമസ്കരിക്കാവുന്നതാണ്. അതിനു മുമ്പ് അവർ അക്ര പട്ടണത്തിലും പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാനയിലെ മുബല്ലിഗായ അഹമ്മദ് ജിബ്രാഹിൽ സയ്യിദ് സാഹിബ് എഴുതുന്നു, ഇക്കുർസി സെൻട്രൽ റീജിയനിൽ വലിയ പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ 50% ചെലവ് ഹൈക്കോടതിയിലെ ജഡ്ജിയായ കാക്കുജാൻ സാഹിബാണ് വഹിക്കുന്നത്. ജിബ്രാഹിൽ സയ്യിദ് സാഹിബ് ഇപ്പോൾ രോഗിയാണ്. അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് ഡോക്ടർമാർക്കും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പൂർണ്ണസുഖം നൽകുമാറാകട്ടെ. ഫ്രാൻസിലെ അമീർ സാബ് മറാക്കഷ് സന്ദർശനത്തിനായി പോവുകയുണ്ടായി. പറയുന്നു, അവിടെയുള്ള നവ അഹമ്മദികളെ ത്യാഗസന്നദ്ധരായും ആത്മാർത്ഥം നിറഞ്ഞവരായും കണ്ടു. ഖിലാഫത്തിനോട് അവർക്ക് അമിതമായ സ്നേഹമാണുള്ളത്. സാമ്പത്തിക ത്യാഗത്തെ സംബന്ധിച്ച് അവരോട് പറഞ്ഞപ്പോൾ, മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികൾ വായിച്ചു കേൾപ്പിച്ചപ്പോൾ, പറയുന്നു, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സദർ സാഹിബിന്റെ അടുത്ത് ഒരു സുഹൃത്ത് വന്നുകൊണ്ട് ഒരു വലിയ സംഖ്യ അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അഹമ്മദിയായത് മുതലുള്ള ചന്തയാണിത്. കാരണം ഞാൻ ചന്തയെ സംബന്ധിച്ചുള്ള ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളും കാലത്തിന്റെ ഖലീഫയുടെ ഉപദേശങ്ങളും കേട്ടിരുന്നില്ല. ഇപ്പോൾ ഞാൻ കേട്ടുകഴിഞ്ഞു. അതിനാൽ പിന്നോട്ട് പോകാൻ കഴിയില്ല. നൈജറിൽ നിന്ന് ബസ്ക്രലി ഭട്ടി സാഹിബ് എഴുതുന്നു, കഴിഞ്ഞ വർഷം, അതായത് 2011 ഒക്ടോബറിൽ തബ്ലീഗിനിടയിൽ വിനീതൻ ഗീതാബറാവ് ഗ്രാമത്തിലെത്തിപ്പെട്ടു. മഗരീബ് നമസ്കാര ശേഷം തബ്ലീഗ് ചെയ്തു. ഇഷ നമസ്കാരത്തിന് ശേഷം എന്റെ സന്ദർശനങ്ങളുടെ വിവിധ വീഡിയോകൾ കാണിച്ചു, ജലസ കാണിച്ചു, പള്ളികളെ സംബന്ധിച്ചുള്ള പരിപാടികൾ കാണിച്ചു, തബ്ലീഗ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിപാടികൾ കാണിച്ചു. അതുപോലെ ഇമാം ഹൈദിയുടെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞു, ബൈത്തുൽമാലിന്റെ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. വീഡിയോ അവസാനിച്ചപ്പോൾ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവിടെ നിന്നൊരു ഇമാം സാബ് എഴുന്നേറ്റു, അവിടെയുള്ളവർ അഭിസംബോധന ചെയ്യുകയും പിന്നീട് പള്ളിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്തു. പറയുന്നു, ഞങ്ങൾ അസ്വസ്ഥരായി. അല്പനേര ശേഷം അദ്ദേഹം മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഇമാം മഹദി വന്നുവെന്നും ബൈത്തുൽമാലിന്റെ സംവിധാനം നിലവിലുണ്ടെന്നും ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇവരെയെല്ലാം കൊണ്ട് പുറത്തുപോയതിന്റെ കാരണം, നാം എല്ലാവരും അതിൽ പങ്കാളികളാകേണ്ടതാണ്, ചന്തയിൽ കൂടുതൽ കൂടുതലായി ഭാഗവാക്കാകേണ്ടതാണ് എന്ന് പറയാനാണ്. അങ്ങനെ അദ്ദേഹം ഉടൻ തന്നെ അവിടെ പൈസ സ്വരുക്കൂട്ടുകയും നമ്മുടെ മിഷണറിക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ബയ്യത്ത് ഫോറം പൂരിപ്പിച്ച് നൽകി. യുഗാണ്ട മീർസാവ് പറയുന്നു, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 18 നാഷണൽ മജിൽ സാമലയുടെയും ചില സമുന്നത ജമാഅത്ത് അംഗങ്ങളുടെയും മീറ്റിംഗ് നടത്തി. സീത ലൈന്റെ വികസനത്തിനായി 3 വർഷ പദ്ധതി അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. പ്രസ്തുത സ്ഥലം ജലസാഗാഹായി തയ്യാറാക്കുന്നതിനു വേണ്ടി. ഈ സ്ഥലം ദേശീയ തലസ്ഥാനമായ കംപാലയിൽ നിന്നും 9 മൈൽ ദൂരത്തിലാണ്. അവിടെ ജമാഅത്തിന് 17 ഏക്കർ ഭൂമിയുണ്ട്. പറയുന്നു, ഈ മീറ്റിംഗിൽ ഉദാരമതികളായ ധാരാളം വ്യക്തികൾ ഉടൻ തന്നെ വാഗ്ദാനം നൽകുകയും സംഖ്യ നൽകാൻ തുടങ്ങുകയും ചെയ്തു. കെനിയൻ ഷില്ലിംഗ്സിന്റെ മൂല്യം വളരെ കുറവാണെങ്കിലും സ്വന്തമായി അവർ അവിടെ 83 മില്യണിൽ കൂടുതൽ ഷില്ലിംഗ് സ്വരുക്കൂട്ടി. അത് ആ പദ്ധതിയെ പൂർത്തിയാക്കുന്നതാണ്. ദരിദ്ര രാഷ്ട്രങ്ങൾ പൂർണമായും തങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് സമ്പന്ന രാഷ്ട്രങ്ങളിലെ അഹമ്മദികൾ ധരിക്കേണ്ട. മറിച്ച് തങ്ങളുടെ കഴിവനുസരിച്ച് അതിനേക്കാൾ ഉപരി അവർ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് സാമ്പത്തിക ത്യാഗങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നത് തഹ്രീക് ജദീദിന്റെ പുതുവർഷ വിളംബരത്തിനാണെന്ന് നിങ്ങൾക്കറിയാം. പരമ്പരയനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ചില കണക്കുകളും സമർപ്പിക്കുന്നതാണ്. സാമ്പത്തിക ത്യാഗത്തിന്റെ നിലവാരം എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പരാമർശിച്ച ചില കാര്യങ്ങളോടൊപ്പം ഞാനിപ്പോൾ ഈ കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. തഹ്രീക്ക് ജദീദിന്റെ ഇത് 78-ാം വർഷമായിരുന്നു. ഒക്ടോബർ 30 അവസാനിച്ചത്. ഇപ്പോൾ 79-ാം വർഷം നവംബർ 1 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് തഹ്രീക്ക് ജദീദിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഈ വർഷം 72,15,700 പൗണ്ടിന്റെ ത്യാഗമാണ് ജമാഅത്ത് സമർപ്പിച്ചത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഏകദേശം 5,84,700 പൗണ്ട് അധികമാണ്. പാകിസ്ഥാൻ അവരുടെ അവസ്ഥയിലും ദാരിദ്ര്യവും ഉണ്ടായിട്ടുകൂടി അവരുടെ സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം വലിയ ജമാഅത്തുകളിൽ പുറത്തുള്ള ജമാഅത്തുകളിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണ്. അതിനുശേഷം ജർമ്മനിയാണ് 2-ാം സ്ഥാനത്ത്, ബ്രിട്ടൻ 3-ാം സ്ഥാനത്ത്, കാനഡ 4-ാം സ്ഥാനത്ത്, ഇന്ത്യ 5-ാം സ്ഥാനത്ത്, ഇന്തോനേഷ്യ 6-ാം സ്ഥാനത്ത്, ഓസ്ട്രേലിയ 7-ാം സ്ഥാനത്ത്, സ്വിറ്റ്സർലാൻഡ് 8-ാം സ്ഥാനത്തും ബെൽജിയം 9-ാം സ്ഥാനത്തും. ബെൽജിയവും ഘാനവും അടുത്തടുത്താണ്. അല്ല, ഇതിൽ ചെറിയൊരു പിശകുണ്ട്. ക്രമം ഇപ്രകാരമാണ്: അമേരിക്ക 1-ാം സ്ഥാനം, ജർമ്മനി 2-ാം സ്ഥാനം, ബ്രിട്ടൻ 3-ാം സ്ഥാനം, കാനഡ 4-ാം സ്ഥാനം, ഇന്ത്യ 5-ാം സ്ഥാനം, ഇന്തോനേഷ്യ 6-ാം സ്ഥാനം, പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, 7-ാം സ്ഥാനം, ആസ്ട്രേലിയ 8-ാം സ്ഥാനം, സ്വിറ്റ്സർലാൻഡ് 9-ാം സ്ഥാനം, ബെൽജിയം 10-ാം സ്ഥാനം. ബെൽജിയവും ഘാനവും ഏകദേശം സ്വിറ്റ്സർലാൻഡിന് അടുത്താണ്. വലിയ 10 ജമാഅത്തുകൾ കറൻസിക്ക് അനുസൃതമായി പിരിഞ്ഞ സംഖ്യയിൽ ഉണ്ടായ വർദ്ധനവിന്റെ ഷറ അനുസരിച്ച് നോക്കുമ്പോൾ അറേബ്യയിലെ ഒരു ജമാഅത്താണ് മുന്നിലുള്ളത്. പിന്നീട് ഓസ്ട്രേലിയ, പിന്നീട് ഇന്ത്യ, ജർമ്മനി, അമേരിക്ക, ബെൽജിയം, കാനഡ, ബ്രിട്ടൻ, ഇന്തോനേഷ്യ, അതിനുശേഷം ഫ്രാൻസ് യൂറോപ്യൻ ജമാഅത്തുകളിൽ ഏറ്റവും മുന്നിലാണ്. വ്യക്തിഗത വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലും മിഡിൽ ഈസ്റ്റിലെ ഈ രാജ്യമാണ് മുന്നിൽ. അവരുടെ ത്യാഗം 156 പൗണ്ട് പെർ ഹെഡാണ്. £187. അതിനുശേഷം അമേരിക്കയാണ് £118 പെർ ഹെഡ്. പിന്നീട് സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, പിന്നീട് ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, നോർവേ, ജർമ്മനി, പിന്നീട് ഓസ്ട്രേലിയ. അതുപോലെ ചന്തയിൽ മാത്രമല്ല വർധന ഉണ്ടായിരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തഹ്രീക്ക് ജദീദിൽ പങ്കാളികളാകുന്ന ആത്മാർത്ഥയുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട്. അത് 180,000 വർധനമാണ് ഉണ്ടായത്. അങ്ങനെ 911,000 പങ്കാളികളാണ് ഉള്ളത്. മുൻ വർഷം 731,000 ആയിരുന്നു. ആഫ്രിക്കൻ ജമാഅത്തുകളിൽ മൊത്തം പിരിഞ്ഞ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഘാനയാണ് ഏറ്റവും മുമ്പിൽ. നൈജീരിയ, മൊറീഷ്യസ്, ബുർക്കിനോഫാസോ, കെനിയ, ബെനിൻ, ഉഗാണ്ട, തൻസാനിയ, ഗാംബിയ, സെറാലിയൂൺ, മറ്റുള്ള അപേക്ഷിച്ച് ദരിദ്ര രാഷ്ട്രങ്ങളായതുകൊണ്ടാണ് ഞാനിവരെ വേർതിരിച്ചു വെച്ചത്. ത്യാഗങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ വളരെ മുന്നിലാണ്. പങ്കാളികളാകുന്നവരുടെ വർധനയുടെ അടിസ്ഥാനത്തിൽ നൈജീരിയ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിലും ഏറ്റവും മുന്നിലാണ്. ഈ വർഷം അവർ 64,419 പുതിയ ചന്ത നൽകുന്നവരെ പങ്കാളികളാക്കി. ഈ വർധനവിന് ശേഷം നൈജീരിയയുടെ ആകെ അംഗസംഖ്യ പാകിസ്ഥാനു ശേഷം 2nd സ്ഥാനത്താണ്. 150,000 വ്യക്തികൾ. എണ്ണസംഖ്യയിൽ വർധനവിന്റെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നൈജർ, ബെനിൻ, ബുർക്കിനോഫാസോ, സെറാലിയൂൺ എന്നിവ പരാമർശ യോഗ്യരാണ്. ഘാന ഇക്കാര്യത്തിൽ മുന്നേറെ ശ്രമിക്കേണ്ടതാണ്. ദഫ്തർ അവലിലെ മുജാഹിദീങ്ങളുടെ അംഗസംഖ്യ 5,927. ഇതിൽ 285 പേർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്നവരാണ്, സ്വയം ചന്ത നൽകുന്നവരാണ്. മറ്റുള്ളവരുടെ കണക്ക് ശരിയാണ്, അവരുടെ അവകാശികളോ മറ്റുള്ളവരോ അത് നിലനിർത്തിക്കൊണ്ടുവരുന്നു. പാകിസ്ഥാനിലെ മൊത്തം പിരിഞ്ഞു കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിൽ 3 വലിയ ജമാഅത്തുകളിൽ 1st സ്ഥാനം ലാഹോറും, റബുവ 2nd സ്ഥാനത്തും, കറാച്ചി 3rd സ്ഥാനത്തുമാണ്. ഇതുകൂടാതെ 10 നഗര ജമാഅത്തുകളുമുണ്ട്. കൂടുതൽ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, കോയട്ട, സർഗോദ, ഫൈസലാബാദ്, മീർപൂർ ഖാസ്, നവാബ് ഷാ, പിഷാവർ, ബഹാവൽപൂർ. ജില്ലാടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പത്തിക ത്യാഗം ചെയ്ത ജില്ലകളിൽ 1 ഉമർകോട്ട്, പിന്നീട് ഷേഖോപുര, പിന്നീട് ഗുജ്റൻവാല, പിന്നീട് ബദീൻ, സാങ്കഡ്, നാരോവാൾ, ബഹാവൽ നഗർ, ഹൈദരാബാദ്, റഹീം ഗേർ ഖാൻ, മീർപൂർ, സ്വതന്ത്ര കശ്മീർ, പിന്നീട് ഖാനോവാൾ. ത്യാഗങ്ങൾ സമർപ്പിച്ച അമേരിക്കയിലെ ആദ്യ 5 ജമാഅത്തുകളിൽ മുന്നിൽ ലോസ് ആഞ്ചലസ് ആണ്. പിന്നീട് ഫിൻലാൻഡ് എംപയർ, കൊളംബസ് ഒഹയോ, സിലിക്കോൺ വാലി, ഡെട്രോയിറ്റ്, ഹാരിസ്ബർഗ്. പിരിഞ്ഞു കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ ജമാഅത്തുകളിൽ ആദ്യം കൊളോൺ, ടോട്ടുമാർഗ്, നോയസ്, ഗോഗ്ലൻസ്, ഫ്ലോർസ്ഫൈൻ, തീർബാദ്, ബ്രൈഷ്, റൌൺഹാൻഡ് സൌത്ത്, ഫുൾഡ, വെയൻഗാർഡൻ. പിരിഞ്ഞു കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിൽ അവരുടെ 10 ഇമാറത്തുകൾ, നേരത്തെ പറഞ്ഞത് ജമാഅത്തുകളായിരുന്നു, ഇതിൽ ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രോസ്ഗ്രാവ്, ഡൌസ്റ്റഡ്, വിസ്ബാഡൻ, മാൻഹൻ ഡെറ്റ്സ്, ഡിംബാഗ്, ഓഫൻബാഗ്, ഈസ്റ്റഡ്. മൊത്തത്തിൽ പിരിഞ്ഞു കിട്ടിയ തുകയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ UKയിലെ വലിയ 10 ജമാഅത്തുകൾ, മസ്ജിദ് ഫസൽ, ഒന്നാമത് ന്യൂ മോൾഡൻ, വെസ്റ്റ് ഹിൽ, വെസ്റ്റർ പാർക്ക്, ബൈത്തുൽ ഫുത്തു, ഗ്രേൻസ് പാർക്ക്, മോസ്ക് വെസ്റ്റ്, ഷീൻ, മാഞ്ചസ്റ്റർ സൌത്ത്, ബർമിംഗ്ഹാം സെൻട്രൽ, ചൌലൈൻ. റീജന്റെ അടിസ്ഥാനത്തിൽ ആദ്യ സ്ഥാനം ലണ്ടൻ റീജ്യൻ ആണ്, രണ്ടാമത് മിഡ്ലാൻഡ് റീജ്യൻ, മൂന്നാമത് നോർത്ത് ഈസ്റ്റ് റീജ്യൻ. ചെറിയ ജമാഅത്തുകളിൽ കുറച്ച് അംഗങ്ങളുള്ളവർ സ്കന്ദഫ് 1nd സ്ഥാനം, ബ്രോംലേ, ആൻഡൂഷം, ബോർമത്ത്, ക്രിപ്റ്റിൻസ് പാർക്ക്, ഓക്സ്ഫോർഡ്. പിരിഞ്ഞു കിട്ടിയ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ കാനഡയിലെ പ്രധാന ജമാഅത്തുകൾ കാൽഗരി, ആൻമിന്റൺ, പീസ് വില്ലേജ് ഈസ്റ്റ്, സറേ ഈസ്റ്റ്, പീസ് വില്ലേജ് സെന്റർ, വുഡ് ബ്രിഡ്ജ്, ബ്രാംപ്ടൺ, ഫ്ലവർ ടൗൺ, ഇസാഗ വെസ്റ്റ്, വോം നോർത്ത്, നേപ്പിൾ, മോൺട്രിയ ഈസ്റ്റ്. ഇന്ത്യയിലെ ആദ്യ 10 സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ജമ്മുകശ്മീർ, ബംഗാൾ, കർണാടക, ഒഡീഷ, പഞ്ചാബ്, ഡൽഹി, യു പി. ത്യാഗങ്ങൾ ചെയ്യുന്ന 10 ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനാണ്, 2 കേരളത്തിലെ കരുളായി, പിന്നീട് കേരളത്തിലെ കോഴിക്കോട്, പിന്നീട് ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ്, കാദിയാൻ 5 സ്ഥാനം, 6 സ്ഥാനം കേരളത്തിലെ കണ്ണൂർ ടൗൺ, കൽക്കത്ത, പഴയങ്ങാടി കേരളത്തിലെ മാത്തോട്ടം, തമിഴ്നാട്ടിലെ ചെന്നൈ. തഹരീക്ക് ജയിൽ സംബന്ധമായി വിവിധ ജമാഅത്തുകൾ എഴുതിയ ഏതാനും സംഭവങ്ങളും ഞാൻ പരാമർശിക്കുകയാണ്. കുമാസിയിലെ അഹമ്മദ് ജിബ്രാഹിൽ സയ്യിദ് സാഹിബ് പറയുന്നു, ഞാൻ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായി പറഞ്ഞിരുന്നു. ഖാനയുടെ അംഗസംഖ്യ കുറഞ്ഞത് 100,000 വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ടാർഗറ്റും പൂർത്തിയായില്ല. എന്തായാലും കൂടുതൽ മുന്നോട്ട് കുതിച്ചിട്ടുണ്ട്, പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിട്ടില്ല. അതിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, ഇനി അത് വർദ്ധിച്ചേക്കാം. ഗാംബിയ അമീർ സാബ് എഴുതുന്നു, ഫാറാഫിൻ പ്രദേശത്തെ മിഷണറി പറഞ്ഞു, ഒരിക്കൽ ഒരു വൃദ്ധയായ സ്ത്രീ മിഷൻ ഹൌസിൽ വന്നു. അവർ നമ്മുടെ മുബല്ലിഗിനോട് ചോദിച്ചു, ഫാറാഫിൻ പ്രദേശത്ത് തഹരീക്ക് ജയിലിന്റെ ചന്ത ഏറ്റവും കൂടുതൽ ആരാണ് നൽകുന്നത്? സാംബു ജാൻ സാഹിബ് എന്ന വ്യക്തിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചന്ത നൽകുന്നതെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, എത്രയാണ് നൽകുന്നത്? 50,000 ഡിലാസിയാണ് നൽകുന്നതെന്ന് പറഞ്ഞു. ഈ സ്ത്രീ അതിനു മുമ്പ് 15,000 ഡിലാസിയാണ് നൽകിയിരുന്നത്. പറഞ്ഞു, എന്റെ കയ്യിൽ ഇതിനുള്ള മാർഗങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഞാൻ ഈ വ്യക്തിയുമായി മത്സരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനേക്കാൾ കൂടുതൽ ചന്ത നൽകുന്നതുമാണ്. സ്പെയിനിലെ അമീർ സാബ് എഴുതുന്നു, ഒരു നവാ അഹമ്മദി സ്ത്രീയായ വഫാഉർ റഹ്മാൻ സാഹിബ കഴിഞ്ഞ വർഷത്തെ എന്റെ തഹരീക്ക് ജയിലിന്റെ ഖുത്ബ കേട്ടതിന് ശേഷം 500 യൂറോ വാഗ്ദാനം ചെയ്യുകയും ഉടൻ തന്നെ നൽകുകയും ചെയ്തു. തഹരീക്ക് ജയിലിന്റെ ചന്ത നൽകിയപ്പോൾ അവരോട് മറ്റു ചന്തകളുടെ വിവരണങ്ങളും നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പുതുതായി ബയ്യത്ത് ചെയ്ത കാരണത്താൽ ഇതിൽ നിർബന്ധം ചെലുത്തുന്നില്ല, എത്രയാണോ ആഗ്രഹിക്കുന്നത് നൽകാവുന്നതാണ്. എന്നാൽ അവർ അതേ ദിവസം തന്നെ മറ്റു ചന്തകളും ഷറ അനുസരിച്ച് നൽകി, ചന്ത ആമും ജലസാലനും തുടങ്ങിയവ. സ്വിറ്റ്സർലാൻഡിലെ മുബല്ലീഗ് ഇൻചാർജ് എഴുതുന്നു, ന്യൂ ഷെറ്റർ ജമാഅത്തിലെ സദറും തഹരീക്ക് ജയിലിന്റെ നാഷണൽ സെക്രട്ടറിയുമായ ഒരു വ്യക്തി പറയുന്നു, അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ എത്തുകയും രാഷ്ട്രീയ അഭയത്തിന് ഹർജി നൽകുകയും ചെയ്തപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെട്ട വിഭാഗം നിഷേധിക്കാനുണ്ടായത്. അതിനിടയിൽ തഹരീക്ക് ജയിലിന്റെ പുതുവർഷ വിളംബരം വന്നു. അദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ ആകെ 1,000 ഫ്രാങ്ക് ആണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വക്കീൽമാർക്ക് വേണ്ടിയും മറ്റും കരുതിയതായിരുന്നു. എന്നാൽ തഹരീക്ക് ജദീദിന്റെ പുതുവർഷ വിളംബരം ശ്രവിച്ചപ്പോൾ ആ തുക മുഴുവനും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ചന്തയായി നൽകി. അള്ളാഹുവിനോട് ദുആ ചെയ്തു, യഥാർത്ഥ കാര്യദർശി അവനാണ്, അവൻ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. ചന്തയുടെ അനുഗ്രഹത്താൽ അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം ചുരിഞ്ഞു. അദൃശ്യമായ നിലയിൽ അദ്ദേഹം സഹായിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭയത്തിന്റെ ഹർജിയും അനുവദിക്കപ്പെട്ടു. അദ്ദേഹത്തിന് രാജ്യപൗരത്വം ലഭിക്കുകയും ചെയ്തു. ഒരു വക്കീലിനെയും ഏർപ്പെടുത്തേണ്ടിയും വന്നില്ല. കിർഗിസ്ഥാനിൽ നിന്നും നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, ഒരു കിർഗിസ് മിത്രം ജുമാർക്ക് സാഹിബ് 2006 അദ്ദേഹം ബയ്യത്തെയ്തത്. വളരെ സൽപ്രദക്കാരനായ യുവാവാണ്. ബയ്യത്ത് ചെയ്ത ഉടൻ നമ്മുടെ മുബല്ലിഗ് സാഹിബ് ചന്തയെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി തമാശ രൂപേണ പറഞ്ഞു, മറ്റുള്ളവർ ജമാഅത്തിൽ പ്രവേശിപ്പിക്കുന്നതിനായി പൈസ നൽകുന്നു, എന്നാൽ നമ്മുടെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവരിൽ നിന്നും നാം പൈസ വാങ്ങുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാസം 300 കിർഗിസ് ചന്ത ആമായി ഞാൻ നൽകുന്നതാണ്. കുറച്ചു കാലശേഷം അദ്ദേഹം 400 പിന്നീട് കുറച്ചു കാലശേഷം 800 പിന്നീട് കുറച്ചു കാലശേഷം സ്വയം ആരും പറയാതെ തന്നെ 1,000 സോം മാസം നൽകാൻ തുടങ്ങി. തഹരീക്ക് ജയിദിന്റെ വാഗ്ദാനം എഴുതിയപ്പോൾ അദ്ദേഹം ബയ്യത്ത് ചെയ്തിട്ട് അല്പദിവസമേ ആയിരുന്നുള്ളൂ. അദ്ദേഹം 1,000 സൂം എഴുതിച്ചു. ഈ തുക അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലയനുസരിച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ കുറച്ച് എഴുതിക്കുക, അതിനുശേഷം അല്പാൽപമായി വർദ്ധിപ്പിച്ചാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ തർക്കിച്ചതിനു ശേഷം അദ്ദേഹം അതിൽ കുറവ് വരുത്തുകയുണ്ടായി. അയർലൻഡിലെ സദർ സാബ് എഴുതുന്നു, ഒരു യുവ ദമ്പതികൾ തങ്ങൾക്കുണ്ടാകുന്ന സന്താനത്തെ വഖഫ് ചെയ്യുന്നതാണെന്ന് തീരുമാനിച്ചു. തങ്ങളുടെ സന്താനത്തിനായി അവർ പേരും കരുതിവെച്ചു. എന്നാൽ ഭാര്യ അപ്പോൾ ഗർഭിണിയായിരുന്നില്ല. അല്പ ദിവസങ്ങൾക്ക് ശേഷം തഹരീക്ക് ജദീദിനും വഖഫ് ജദീദിനും വേണ്ടിയുള്ള കുട്ടികളുടെ പേരിൽ ചന്തയും നൽകി. അതിൽ ഒന്ന് ആൺകുട്ടിയും മറ്റേത് പെൺകുട്ടിയുമായിരുന്നു. അള്ളാഹു അതിന്റെ പ്രതിഫലം എങ്ങനെയാണ് നൽകിയെന്ന് നോക്കുക. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണെന്നും അവർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുമെന്നും അറിയാൻ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് ആരോഗ്യവാനായ ഇരട്ട കുട്ടികളെ നൽകി അനുഗ്രഹിച്ചു. കുട്ടികളുടെ ചന്ത നൽകിയതുകൊണ്ടാണ് തങ്ങൾക്ക് ഇരട്ട കുട്ടികളെ നൽകി അനുഗ്രഹിച്ചെന്നാണ് അവരുടെ ദൃഢ വിശ്വാസം. ഇന്ത്യയുടെയും റിപ്പോർട്ടുണ്ട്. കോയമ്പത്തൂർ സദർ ജമാഅത്ത് എഴുതുന്നു, തഹരീക്ക് ചന്തയിൽ കഴിവിനതീതമായി വർധനവുണ്ടാക്കിയതിന്റെ ഫലമായി അള്ളാഹു വിനീതന് അത്ഭുതകരമായ ദൃഷ്ടാന്തത്തിന്റെ രണ്ട് വിശ്വാസവർദ്ധക ദൃശ്യങ്ങൾ കാണിച്ചു തരികയുണ്ടായി. ഞാൻ അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്തുകൊണ്ട് സമയത്ത് തന്നെ ചന്ത നൽകുന്നതിനായി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവിചാരിതമായി ഒരു വ്യക്തി കടയിലെത്തുകയും എന്റെ പക്കുള്ള സാധനങ്ങളെ അതിന്റെ യഥാർത്ഥ വിലയേക്കാളും അധികം നൽകി വാങ്ങുകയും ചെയ്തു. തൽഫലമായി എനിക്ക് അന്നേരം തന്നെ എന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്തു. പറഞ്ഞു, അതിനിടയിൽ പ്രദേശത്തുള്ള ഞങ്ങളുടെ ഗോഡൌണിൽ അവിചാരിതമായി തീ പിടിച്ചു. അതിൽ വിനീതന്റെ സാധനങ്ങളും ധാരാളം സൂക്ഷിച്ചിരുന്നു. വിനീതൻ ദുആ ചെയ്തുകൊണ്ട് അവിടെ എത്തി. അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. മറ്റു വ്യാപാരികളുടെ എല്ലാ സാധനങ്ങളും കത്തി വെണ്ണീറായപ്പോൾ എന്റെ സാധനങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തികച്ചും സുരക്ഷിതമായിരുന്നു. അത് ഭയാനകമായ ആ തീപിടുത്തത്തിൽ ഗോഡൌണിന്റെ ഇരുമ്പ് മേൽക്കൂരയും ഉരുകിപ്പോയിരുന്നു. ഈ പ്രദേശം വിദ്വേഷികളായ മുസ്ലിങ്ങളുടെ കോട്ടയായിരുന്നു. അവരെപ്പോഴും നമ്മെ എതിർക്കുന്നതിന് സന്നദ്ധരായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം എല്ലാവരും വിനീതിനെ വളരെ ആദരിക്കാൻ തുടങ്ങി. ഇത് ചന്ത നൽകിയതിന്റെ അനുഗ്രഹം തന്നെയാണ്. ഈ സംഭവം ഓർക്കുമ്പോഴെല്ലാം തന്നെ എന്റെ ഹൃദയം സ്തുതിയാൽ നിറയുന്നു. തഹരീക്ക് ജദീദിന്റെ ഇൻസ്പെക്ടർ സാഹിബ് എസ് എം ബഷീറുദ്ദീൻ സാബ് എഴുതുന്നു, ലക്ഷദ്വീപിലെ ജമാഅത്തായ കവരത്തയിൽ എത്തിയപ്പോൾ അവിടത്തെ അമീർ സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന തർബിയത്ത് യോഗത്തിൽ വിനീതൻ തഹരീക്ക് ജദീദിന്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും അനുഗ്രഹത്തെയും സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. യോഗത്തിന് ശേഷം എല്ലാ ജമാഅത്ത് അംഗങ്ങളും വർധനയോടുകൂടി തങ്ങളുടെ ബജറ്റ് എഴുതിച്ചു. ഈ യോഗത്തിൽ പർദയുടെ സംവിധാനത്തിൽ സ്ത്രീകളും പങ്കെടുത്തിരുന്നു. പറയുന്നു, അടുത്ത ദിവസം മറ്റു പട്ടണത്തിലെത്തിയപ്പോൾ കവരത്തി അമീർ സാഹിബ് ഫോണിലൂടെ പറഞ്ഞു ഒരു അഹമ്മദി സ്ത്രീയായ ബിബി ഖാത്തൂൻ സാഹിബ പരാതി പറഞ്ഞിരിക്കുന്നു, പുരുഷന്മാരിൽ നിന്ന് തഹരീക്ക് ജദീദിന്റെ വാഗ്ദാനം വേദിച്ചു, ഞങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കുകയും ചെയ്തു. എനിക്കിന്നാണ് തഹരീക്ക് ജദീദിന്റെ ചന്തയെക്കുറിച്ചുള്ള ബോധം വന്നത്. ഞാൻ എഴുതിച്ച വാഗ്ദാനം കുറവാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതിനാൽ എന്റെ ചന്ത ഇരട്ടിയാക്കുക. അവർ വളരെ നല്ലതും ആത്മാർത്ഥമുള്ള സ്ത്രീയുമാണ്. 6 വർഷം മുമ്പാണ് അവർ അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ആന്ധ്രാപ്രദേശിലെ തഹരീക്ക് ജദീദ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് സാബ് പറയുന്നു, സിക്കന്ദരാബാദ് ജമാഅത്തിലെ ഒരു ആത്മാർത്ഥ സ്ത്രീ തഹരീക്ക് ജദീദിന്റെ അധ്യായത്തിൽ സാമ്പത്തിക ത്യാഗത്തിന്റെ ഒരു സൽമാതൃക നിലനാട്ടി. അവരുടെ ഭർത്താവ് കഴിഞ്ഞ വർഷം ഒരു നീണ്ടകാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ധാരാളം ചികിത്സ നടത്തിയ കാരണത്താൽ തഹരീക്ക് ജദീദിന്റെ ചന്ത നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്തു തന്നെ അവരുടെ മകളുടെ വിവാഹവുമായിരുന്നു. തഹരീക്ക് ജദീദ് സെക്രട്ടറി സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചന്ത നൽകുവാനായി ആഹ്വാനം ചെയ്തപ്പോൾ അവർ ഉടൻ തന്നെ ചന്ത നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് എന്റെ ഭർത്താവിനോട് പറയരുത്, കാരണം ഞാൻ ഈ തുക എന്റെ മകളുടെ വിവാഹ സമ്മാനങ്ങളിൽ നിന്ന് അവളുടെ സമ്മതത്തോടെ നൽകുകയാണ്. ഇങ്ങനെ ത്യാഗം ചെയ്യുന്നവരെ ഉടൻ തന്നെ അവിടുത്തെ പ്രാദേശിക ജമാഅത്ത് സഹായിക്കേണ്ടതാണ്. ജമാഅത്ത് അഹമ്മദിയ കോയമ്പത്തൂരിലെ 2 ആത്മാർത്ഥ യുവാക്കൾ സംയുക്ത കച്ചവടം നടത്തുന്നവരാണ്. കഴിഞ്ഞ വർഷം തഹരീക്ക് ജദീദിൽ അവർ 2 പേരുടെയും വാഗ്ദാനം 10,000 രൂപ വീതമായിരുന്നു. അവരെഴുതുന്നു, ഈ വർഷം ഞങ്ങൾ 2 പേരും സ്വന്തം വാഗ്ദാനം വർധനവോടുകൂടി 1,00,000 രൂപയാക്കി എഴുതിച്ചു. അത് അടച്ചു തീർക്കുന്നതിനുള്ള തൗഫീക്കിനായി ദുആക്കായി എനിക്കും അവർ എഴുതുകയുണ്ടായി. പറയുന്നു, കച്ചവടം വളരെ മോശമായിരുന്നു. അത് കാരണത്താൽ ചിന്ത അധികരിച്ചു. എന്നാൽ അള്ളാഹു അനുഗ്രഹിച്ചു. ഒരു കച്ചവടത്തിൽ 230,000 രൂപ ലാഭം ലഭിച്ചു. അങ്ങനെ 2 പേരും തങ്ങളുടെ വാഗ്ദാനം പൂർത്തിയാക്കി. രാജസ്ഥാനിലെ സമാഡ സർക്കിളിലെ ഒരു അഹമ്മദി യുവതി ഗ്രാമവാസികളുടെ ആടിനെ മേയിച്ചുകൊണ്ടാണ് കഴിഞ്ഞു പോരുന്നത്. പേര് സമീർ ബേഗം എന്നായിരുന്നു. തഹരീക്ക് ജദീദിന്റെ ചന്ത ചോദിച്ചപ്പോൾ ആടിനെ മേയിച്ച് സമ്പാദിച്ചതും സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്നതുമെല്ലാം എടുത്ത് ചന്തയായി നൽകി. ദരിദ്രരായവരുടെ ത്യാഗത്തിന്റെ നിലവാരം ധനികരേക്കാൾ വളരെ ഉന്നതമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ജമാഅത്ത് അഹമ്മദിയ നമാന സർക്കിൾ കോട്ടയിലെ ഒരു നവാഹമ്മദി സ്ത്രീയോട് തഹരീക്ക് ജദീദിന്റെ ചന്ത ആവശ്യപ്പെട്ടപ്പോൾ അവർ തന്റെ 14 വയസ്സുള്ള മകളോട് പറഞ്ഞു 50 രൂപ നൽകുക. മകൾ പറഞ്ഞു, എന്റെ പക്കൽ 100 രൂപയുണ്ട്, അത് ഞാൻ ചന്തയായി നൽകുന്നതാണ്. മാതാവ് വിരോധിച്ചിട്ട് പോലും ആ കുട്ടി 100 രൂപ തന്നെ ചന്തയായി നൽകുകയുണ്ടായി. ഇത് ഇന്ത്യയിലെ കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ത്യയിലും സാമ്പത്തിക ത്യാഗത്തിന്റെ നിലവാരം ഉയരുകയാണ്. കേന്ദ്രം ധാരാളമായി അവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു ത്യാഗം ചെയ്ത ഇവരുടെ എല്ലാവരുടെയും ധനത്തിലും ശരീരത്തിലും അസീമിതമായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. ജമാഅത്തിലെ ധനികർ തങ്ങളുടെ ദരിദ്ര സഹോദരന്മാരെയും ചെറിയ ജമാഅത്തുകളെയും മുന്നോട്ട് നയിക്കുന്നവരും ജമാഅത്തിന്റെ വളർച്ചയുടെ ഗതിയെ നിലനിർത്തുന്നവരുമാകട്ടെ. അള്ളാഹു അങ്ങനെയാക്കട്ടെ. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം ലോകത്ത് നിലനിർത്തുന്നതിനായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം എത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. മുസ്ലിം ഉമ്മത്തും റസൂൽ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെ തിരിച്ചറിയുന്നവരാകട്ടെ. ലോകത്ത് യഥാർത്ഥ സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്നതിനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക ലോകത്ത് പാറി പറക്കട്ടെ. അല്ലാഹു അങ്ങനെയാക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ